بسم الله الرحمن الرحيم.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا مؤمنون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودر ماري، അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്നപോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മുടെ ഖതീബ് ഈ മിമ്പറിൽ നമ്മളുടെ ഈ ഭൗതിക ജീവിതത്തെ വിചാരണക്കെടുക്കുവാനും പാരത്രിക ജീവിതത്തിൻ്റെ വിചാരണയെ ആലോചിക്കുവാനും ഒരു വിഷയമാണ് അവതരിപ്പിച്ചത്. വിശിഷ്യ നമ്മുടെ ഈ വർത്തമാനം ഹിജറാബ്ദം 1437 വഴിമാറി അത് 1438 വരവേൽക്കാൻ കാലമെടുത്തിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഗതകാലത്തെക്കുറിച്ചുള്ള ആലോചന അനിവാര്യമാണ്. ഭാവിയെക്കുറിച്ചുള്ള ഒരു ചിന്തയും അനിവാര്യമാണ്. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് പ്രകൃതി പ്രതിഭാസങ്ങൾ പലതും ഇവിടെ അരങ്ങേറി. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ പല സംഭവങ്ങളും സംജാതമായി. നമ്മുടെ പരിസരങ്ങളിൽ എത്ര പുതിയ പുതിയ ജീവൽ തുടിപ്പുകൾ, എത്രയെത്ര മരണങ്ങൾ, അതേപോലെ സംഭവ വികാസങ്ങളുടെ ഒരു നിര തന്നെ നമുക്ക് ആലോചിക്കുവാനും ഓർക്കുവാനുമുണ്ട്. യുദ്ധങ്ങളുടെയും അതേപോലെ കെടുതികളുടെയും കുറേ ദിനരാത്രങ്ങൾ, സന്ധികളുടെയും സമാധാനങ്ങളുടെയും ഒക്കെ സാഹചര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് യുഖല്ലിബുൽ ലൈല വന്നഹാർ, രാപ്പകലുകളെ മാറ്റിമറിക്കുന്നവൻ. ഹുവല്ലദി ജഅല ലൈല വന്നഹാര ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കർ ഔ അറാദ ശുക്കൂറ. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ രാപ്പകലുകൾ മാറി മാറി വരുന്ന രീതിയിൽ രാപ്പകലുകളെ സൃഷ്ടിച്ചവനാണ്. രാപ്പകലുകൾ മാറി മാറി വരുമ്പോൾ അതിൽ ഇത്തരം അത്ഭുതങ്ങൾ സംജാതമാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ഒരു ഗതകാലത്തെ നമുക്ക് കാണിച്ചു തന്നു. ആ ഗതകാലങ്ങളിലാണ് നമ്മുടെ ജീവിതം. ആ ജീവിതത്തിൽ നമ്മളുടെ ജീവിതം അതെങ്ങനെയായിരുന്നു എന്നതാണ് പ്രധാന ആലോചനാ വിഷയം. നാളുകൾ തുടരും. ഈ തുടരുന്ന നാളുകളിൽ നമ്മളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളതുമാണ് വിഷയം. പൂർവികരുടെ ഒരു പ്രത്യേകത, അവർ ആത്മവിചാരണ അവരുടെ ദിനേനയുള്ള സ്വഭാവമാക്കിയിരുന്നു എന്നുള്ളതാണ്. അതവർ ഉപദേശിച്ചിരുന്നു എന്നുള്ളതുമാണ്. ഉണറിൽ നിന്ന് ഇമാം അഹമ്മദ് നിവേദനം ചെയ്യുന്ന പ്രസിദ്ധമായ വചനം എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വസിനുഹ ഖബ്ല അൻ തുസനു. നമ്മൾ ആത്മവിചാരണ നടത്താനുള്ള ഉമർ അലി അള്ളാഹുവിന്റെ ആഹ്വാനാണ്. നമ്മൾ തൂക്കപ്പെടുന്ന ഒരു നാൾ വരാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നീതിയുടെ തുലാസിനെ അന്ത്യനാളിൽ സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ തൂക്കപ്പെടുന്നതായ ഒരു സ്ഥിതി വിശേഷം, ഒരു വിചാരണ. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, നീതിയുടെ തുലാസ് അള്ളാഹു സുബ്ഹാനഹു വതആല അന്ത്യനാളിന് വേണ്ടി സ്ഥാപിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ആ തുലാസിൽ നമ്മളും നമ്മുടെ കർമ്മങ്ങളും കർമ്മരേഖകളും ഒക്കെ തൂക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അവിടെ തൂക്കപ്പെടുന്നതിന് മുമ്പ്, അവിടെ അളക്കപ്പെടുന്നതിന് മുമ്പ്, അവിടെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ്, ഇവിടെ നിന്ന് നമുക്ക് നമ്മളെ തൂക്കി അളക്കാനും നോക്കിക്കാണാനും വിചാരണ നടത്താനും അവസരമുണ്ട്. അവിടെ അതിനവസരമല്ല, അവിടെ വിചാരണ അള്ളാഹുവിന് മാത്രമാണ്. അപ്പോ അത് ഇവിടെ വെച്ച് നമ്മൾ ദിനേന ചെയ്താൽ നമ്മുടെ ജീവിതം അഭിവൃദ്ധിപ്പെടും, ധന്യമാകും. അതാണ് ആത്മവിചാരണ കൊണ്ടുള്ളതായ മേന്മ. നമ്മളോട് ഉമർ അലി അള്ളാഹു തആല പറഞ്ഞു, വതസയ്യനൂ ലിൽ അർളിൽ അക്ബർ, വലിയ ഒരു പ്രദർശനം വരാനുണ്ട്. ആ പ്രദർശനത്തിൽ നമ്മൾ അലങ്കൃതരായി ഭംഗിയുള്ളവരായി പ്രദർശിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ നിന്ന് നമ്മളെ മോടികൂട്ടാനും അലങ്കരിക്കുവാനുമാണ് ആഹ്വാനം. നമ്മളെ പരലോകത്തെ വിചാരണയിൽ അവിടെ നമ്മൾ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മളെ അതിനുവേണ്ടി ഇവിടെ വെച്ച് അലങ്കരിക്കുക? നമ്മളെ അലങ്കരിക്കേണ്ടത് നമ്മൾ സൽപ്രവർത്തികളിലൂടെയാണ്, പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ്. കാരണം അവിടെ കർമ്മങ്ങൾ അനുസരിച്ചുള്ള വിചാരണയും കർമ്മങ്ങൾ അനുസരിച്ചുള്ള പ്രദർശനവുമാണ്. അപ്പൊ കർമ്മങ്ങൾ കൊണ്ട്, സൽപ്രവൃത്തികൾ കൊണ്ട് നമ്മളെ നമ്മൾ മാറ്റുകൂട്ടി അലങ്കരിച്ചുകൊണ്ട് അവിടേക്കുള്ള പാരത്രിക ലോകത്തേക്കുള്ള വിചാരണയ്ക്ക് വേണ്ടി തയ്യാറാകാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. യൗമയിദിൻ തുറദൂൻ ലാ തഖ്ഫാ മിൻകും ഖാഫിയ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, അന്ന് പരലോക കോടതിയിൽ നിങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും. അന്ന് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ ലാ തഖ്ഫാ മിൻകും ഖാഫിയ, ഒരാളും അവിടെ എത്താതിരിക്കില്ല, ഒരാളും അവിടെ അവ്യക്തമായി അല്ലെങ്കിൽ അസാന്നിധ്യം ഉള്ളവരായി ഉണ്ടാവില്ല, എല്ലാവരും അവിടെ സന്നിഹിതരായിരിക്കും. മാത്രമല്ല എല്ലാവരും പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള പരലോക കോടതി വരുമ്പോൾ അവിടെ നമ്മൾ നല്ല രീതിയിൽ പ്രദർശിപ്പിക്കപ്പെടാൻ, ഇവിടെ വെച്ചൊരുങ്ങാൻ തയ്യാറാവാനാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആഹ്വാനം. ഉമർ അത് പ്രവർത്തിച്ചു കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഉമറിന്റെ ചരിത്രത്തിൽ കേട്ടത്. ഉമർ അമീറുൽ മുഅ്മിനീൻ ഒരു മതിലിനപ്പുറം ഒരു തോട്ടത്തിൽ തനിച്ചാണ്, ഒറ്റക്ക്. ഉമറിന്റെ ശബ്ദം പുറത്തുനിന്ന് അനസ് കേൾക്കുകയാണ്. എന്താ ഉമർ പറയുന്നത്? ഉമർ അമീറുൽ മുഅ്മിനീൻ, ഉമർ തന്നെ വിളിക്കുകയാണ്. മറ്റൊരാളവിടല്ല സംസാരിക്കുന്നത്, ആത്മകഥ നടത്തുകയാണ്. ഉമർ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനായ ഉമറെ, ലതത്തഖിയന്നല്ലാഹ് യാ നഫ്സ്, ഉമർ സ്വന്തത്തോട് പറയാണ്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചോ, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചോ. ഔലൈ ഹാസിബൻ നക്കില്ല, അതില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നിന്നെ വിചാരണ നടത്തുക തന്നെ ചെയ്യും. അപ്പോൾ ഉമർ സ്വന്തത്തെ വിളിച്ച് തന്നെ വിചാരണ നടത്തിയതിൻ്റെ ഒരു ചരിത്രം ഉദ്ധരിക്കപ്പെടുകയാണ്. ആരാ ഉമർ? ഉമർ ആരാ? അമീറുൽ മുഅ്മിനീൻ ഉമർ. അദ്ദേഹത്തിനുള്ള സ്ഥാനം എന്താ? എന്നിട്ടും സ്വന്തത്തെ വിചാരണ നടത്താൻ മാത്രം ഉമർ തന്റെ മനസ്സാ പാകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഓരോരുത്തരും സ്വന്തത്തെ പാകപ്പെടുത്തണം എന്നുള്ള ഉണർത്തലും വസീയത്തുമാണ് ഉള്ളത്. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന്റെ ചരിത്രത്തിലും കാണാൻ സാധിക്കും. ഒരു പക്ഷി പാറിയപ്പോൾ ആ പക്ഷിയെ നോക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനു തന്നെ വിചാരണ നടത്തിയത് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. പക്ഷി പാറിയപ്പോൾ പക്ഷി തിന്നുന്നു, കുടിക്കുന്നു, ഇവിടെ ജീവിക്കുന്നു. പക്ഷെ നാളെ പക്ഷിക്ക് പരലോകോടതിയിൽ ഒരു വിചാരണയല്ല. അതേസമയം തനിക്ക് വിചാരണയുണ്ട് എന്ന് പറഞ്ഞാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനു സ്വന്തത്തെ വിചാരണ നടത്തിയത് നമ്മൾ വായിക്കുന്നത്. അപ്പൊ സഹോദരന്മാർ, എന്താണ് ഇതൊക്കെ അറിയിക്കുന്നത്? ഇതറിയിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മളെ വിചാരണ നടത്തുന്ന ചില സമയങ്ങൾ നമുക്കുണ്ടായിരിക്കണം. ദിനേന ആ ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. ഇന്ന് ഞാൻ എന്ത് ചെയ്തു? ഇനി എന്താണ് ഞാൻ ചെയ്യുക? അള്ളാഹു നിശ്ചയിച്ച ഹക്കുകൾ ഉണ്ടല്ലോ, നിർബന്ധ ബാധ്യതകൾ. ആ ബാധ്യതകളിൽ ചിലത് അള്ളാഹുവിന് നേരെയാണ്, ചിലത് പടപ്പുകൾക്ക് നേരെയാണ്. അള്ളാഹുവിന് ഞാൻ ചെയ്യേണ്ട ബാധ്യതകൾ ഞാൻ ചെയ്തിട്ടുണ്ടോ? പടപ്പുകളോട് ഞാൻ ചെയ്യേണ്ട ബാധ്യതകൾ ഞാൻ നിർവഹിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ അതൊരു കൂടുതൽ നന്മയിലേക്ക്, അല്ല കുറവാണ് വരുത്തിയിട്ടുള്ളത് എങ്കിൽ ആ കുറവ് നികത്തി ഒരു പൂർണ്ണതയിലേക്ക്. ഇങ്ങനെയാണ് വിചാരണ. ഈ ഒരു വിചാരണക്ക് നമ്മുടെ നിത്യേനയുള്ള ചര്യകളിൽ ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം എന്ന വസീയത്താണ് ഇവിടെ നമ്മൾ കേൾക്കുകയുണ്ടായത്. ഈ ദുനിയാവിൽ ഒരു വർഷം മറ്റൊരു വർഷത്തിന് വഴിമാറും. ആ വഴിമാറ്റത്തിന് നമ്മൾ സാക്ഷികളാണ്. ഈ സാക്ഷ്യത്തിൽ നമുക്ക് കുറെ ആലോചനകളും വിഷയങ്ങളുമുണ്ട്. ദിനങ്ങൾ വഴിമാറുന്നു, മാസങ്ങൾ മാസങ്ങൾക്ക് വഴിമാറുന്നു, വർഷങ്ങൾ വർഷങ്ങൾക്ക് വഴിമാറുന്നു. നമ്മളിവിടെ ജീവിക്കണം, നമുക്ക് മരണം വന്നിട്ടില്ല, പക്ഷേ പലരും മരിച്ചു പോണ്. ദിനരാത്രങ്ങളുടെ ഈ പ്രയാണത്തിൽ നമ്മൾ തോളിൽ കൈയിട്ട് നടന്നിരുന്ന പലരും എന്നേക്കുമായി ഈ ദുനിയാവിൽ നിന്ന് നമ്മളോട് യാത്ര പറഞ്ഞു പോണ്. നമ്മളുടെ ചുറ്റുപാടുകളിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ, നമ്മൾ ബന്ധം പുലർത്തിയവർ, നാമുമായി രക്തബന്ധമുള്ളവർ, വൈവാഹിക ബന്ധമുള്ളവർ, ഇങ്ങനെ പലരും ഈ ദുനിയാവിൽ നമ്മളോട് കണ്ണിമുറഞ്ഞ് പോവുകയാണ്. എന്നിട്ട് നമ്മളിവിടെ ശേഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇതാണ് അവസ്ഥയെങ്കിൽ ഉറ്റവരും ഉടയവരും നമ്മളെക്കാൾ ധാർമ്മികമായി മുന്നേറിയവരൊക്കെ ഈ ദുനിയാവിനോട് പടിയിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ പിന്നാലെ ആ പ്രയാണത്തിലാണ് നമ്മളും. ഇന്നല്ലെങ്കിൽ എനിക്കും നാളെ ഈ ദുനിയാവിൽ നിന്ന് പോകേണ്ടതുണ്ട്. ഉമർ ഇബ്നുമറിനോട്, ഇബ്നുമറിന്റെ ചുമലിൽ തട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസീയത്ത് ചെയ്തതുപോലെ, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ് ഔ ആബിരി സബീൽ, ദുനിയാവിൽ നീ ഒരു വിദേശിയെ പോലെ അല്ലെങ്കിൽ ഒരു വഴി യാത്രികനെ പോലെ മാത്രം വസിക്കുക, ജീവിക്കുക. പരദേശിക്ക് സ്വന്തം നാട്ടിലേക്ക് പോകണം. വഴിയാത്രികൻ ഒരു യാത്രികൻ മാത്രമാണ്. അവൻ ഇവിടെ നിന്ന് താൻ മുറിച്ചു കടന്ന വഴി കടന്ന് തന്റെ മാർഗേണ പ്രയാണം കുറിക്കും. ഇതുപോലെയാണ് ദുനിയാവ് എന്ന് മനസ്സിലാക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നു ഉമർ റളിയല്ലാഹു തആലനു ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയസ്പൃക്കായ വസിയത്ത്, മനസ്സിൽ കൊത്തിവെച്ചതുപോലുള്ള വസിയത്ത് അതിൽ ഉത്ബുദ്ധനായിട്ട് പറയാറുണ്ട്. ഇത് അംസൈത് ഫലാ തൻതളിർ സബഹ് വഇദ അസ്ബഹ്ത് ഫലാ തൻതളിർ മസഹ്. പ്രദോഷത്തിൽ നീ ആണിയെങ്കിൽ പ്രഭാതത്തെ നീ പ്രതീക്ഷിക്കണ്ട. പ്രഭാതത്തിലാണ് നീയെങ്കിൽ പ്രദോഷത്തെ പ്രതീക്ഷിക്കണ്ട. പ്രഭാതം അതിനെ തുടർന്ന് പ്രദോഷം വരുന്നതിന് മുമ്പ് ഒരു വേള മരണദൂതൻ നിന്നെ കീഴടക്കിയേക്കാം. പ്രദോഷം വന്നു പ്രഭാതമാകുന്നതിന് മുമ്പ് ഇരുളിന്റെ മറവിൽ രാവിന്റെ നിറവിൽ ഒരിടത്ത് വെച്ച് മരണം നിന്റെ മേൽ ചാടി വീണെന്ന് വന്നേക്കാം. നീ പ്രഭാതത്തിൽ ജീവനുറ്റ ഒരു ശരീരമാണിയെങ്കിൽ പ്രദോഷത്തിൽ നീ ജീവനറ്റ ഒരു മയ്യത്തായി പരിണമിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അത് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അനു ഹൃദ്യമായി ഉൾക്കൊണ്ട് അത് വസീയത്തായിട്ട് പറയാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സഹോദരന്മാരെ, ഇവിടെ ഈ വർഷങ്ങളുടെയും അതേപോലെ മാസങ്ങളുടെയും ദിനങ്ങളുടെയും ഒക്കെ ഈ പ്രയാണത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു സംഗതി പ്രധാനമായി നമ്മളുടെ മരണമാണ്. നമ്മൾ മരിക്കും ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള വിഷയമാണ്. ഇവിടെ പലരും മരിച്ചുപോയി, നമ്മൾ ജീവിക്കുന്നു എന്നത് നമ്മളൊരു ചിന്താ വിഷയമാക്കുമ്പോൾ യഥാർത്ഥത്തിൽ കുറെ കാലം ജീവിക്കുന്നവനാണോ ഉത്തമൻ? അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖൈറുക്കും മൻ ത്വാല ഉമ്റുഹു വഹസന അമലുഹു, നിങ്ങളിൽ ഉത്തമൻ കുറെ കാലം ജീവിച്ച് സൽപ്രവൃത്തികൾ അനുഷ്ഠിച്ചവനാണ്. കുറെ കാലം ജീവിച്ചു, സൽപ്രവൃത്തികൾ കൊണ്ട് ആ ജീവിത ദൈർഘ്യത്തെ ഒരാൾ മാറ്റി കൂട്ടിയിട്ടുണ്ട് എങ്കിൽ അയാൾ ഓക്കെ ഉത്തമൻ. അതേസമയം കുറെ കാലം ജീവിച്ചു പക്ഷേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന മേനിയിലാണ് എങ്കിൽ അതിലൊരു ഖൈറുമില്ല. പൂർവികർ പലരും കഴിഞ്ഞു പോയിരുന്നു, അവരുടെ പുരുഷായുസ് ഷോർട്ടായിരുന്നു, വളരെ കുറച്ചായിരുന്നു. പക്ഷേ ആ ജീവിതം അവർ ആ നൂറ്റാണ്ടുകൾ ജീവിച്ച മേനിയിൽ അതിന്റെ നിറവിൽ മികവിൽ നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. കുറച്ചു കാലം ഇവിടെ കഴിഞ്ഞു, പക്ഷേ കുറെ കാലം കഴിഞ്ഞ മേനിയാണ് അവരുടേത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. നമ്മൾ വായിച്ചു കേട്ടില്ല ഇന്ന് സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിനെ കുറിച്ച്. സയ്യിദ് ഇബ്നു മുആദ് അദ്ദേഹം അൻസാരികളിൽ നേതാവ്. സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആലന്റെ പുരുഷായുസ്സിൽ അദ്ദേഹം 33 അല്ലെങ്കിൽ 32 വർഷം ഇവിടെ ജീവിച്ചു. 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ദുനിയാവിൽ നിന്ന് വീര മൃത്യു വരിച്ചു, പരലോകത്തേക്ക് പോയി. മരിക്കുന്ന ദിവസം സയ്യിദ് റളിയല്ലാഹു തആലന്റെ ചരിത്രം രേഖപ്പെടുത്തിയത് എന്താണ്? അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഉപരിലോകത്ത് 7 ആകാശങ്ങൾക്കുപരിയിൽ അർഷുർ റഹ്മാൻ അള്ളാഹുവിന്റെ മഹിദ സിംഹാസനം ഇഹ്തസ് എന്നാണ്. ഇഹ്തസ് എന്നാണ് എന്താ? പ്രകമ്പനം കൊണ്ടു എന്നാണ്, ഇളകിത്തരിച്ചു എന്നാണ്. അതായത് ഒരാൾ മരിച്ചാൽ ആ മരണത്തോടുകൂടി അയാളുടെ ആത്മാവിലെ മലക്കുകൾ ആകാശത്തിലേക്ക് ഉയർത്തും, അള്ളാഹുവിങ്കിലേക്ക് ഉയർത്തും. അത് വിശ്വാസിയുടേതാണെങ്കിലും അവിശ്വാസിയുടേതാണെങ്കിലും ആത്മാവ് ഇവിടെ വെച്ച് മനുഷ്യ ശരീരത്തിൽ നിന്ന് എടുക്കപ്പെട്ടാൽ അത് മാനത്തേക്ക് ഉയർത്തും. അവിശ്വാസിയുടെ ആത്മാവാണ് എങ്കിൽ അതിന് വാനലോകം തുറക്കപ്പെടില്ല, അതിന്റെ കവാടങ്ങൾ തുറക്കപ്പെടില്ല. ലാ തുഫത്തഹു ലഹും അബ്വാബു സമ, ആകാശത്തിന്റെ കവാടങ്ങൾ അതിന് തുറക്കപ്പെടില്ല. അതുകൊണ്ട് തന്നെ അത് പാതാളത്തിലേക്ക് എറിയപ്പെടും. അതേസമയം വിശ്വാസിയുടെ ആത്മാവാണ് എങ്കിൽ അതിനുവേണ്ടി ആകാശ കവാടങ്ങൾ തുറക്കപ്പെടും. അതിനെ സ്വാഗതം മോദി ഓരോ ആകാശത്തിലെയും മലാകവമാർ മലക്കുകൾ അടുത്ത ആകാശത്തിലേക്ക് എങ്ങുന്ന പോലെ സ്വീകരിച്ച് അള്ളാഹുവിന്റെ അർശിങ്കലേക്ക് ഉയർത്തും. പിന്നെ വെള്ളിയീനിൽ അത് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും. അപ്പൊ വിശ്വാസിയുടെ ആത്മാവിന്റെ സവിശേഷതയാണത്, അത് വാനലോകം ഹൃദ്യമായി സ്വീകരിച്ച് അള്ളാഹുവിങ്കിലേക്ക് ഉയർത്തപ്പെടും. ഇവിടെ സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല മരിച്ചപ്പോൾ അള്ളാഹുവിന്റെ അർശ് ഇളകിത്തരിച്ചു എന്ന് പറയുമ്പോൾ അത്ര സുന്ദരമായ നല്ല ഒരു ആത്മാവാണ് അർശിനെ ലക്ഷ്യമാക്കി വരുന്നത്, അർശിങ്കൽ സ്വീകരിക്കപ്പെടുന്നത്. ആ സന്തോഷത്താൽ അർഷിളകി തരിച്ചു എന്നാണ്. അള്ളാഹു അക്ബർ. ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ, സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം, അദ്ദേഹത്തിന്റെ മഹത്വം പറയുമ്പോൾ 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഷഹീദായ മരണം വരിച്ച മഹാനാണ്. വളരെ ഷോർട്ടായ ഒരു ജീവിതമാണ് ഈ ദുനിയാവിൽ അദ്ദേഹത്തിനായത്. അതും ഇസ്ലാമിന് ശേഷം വളരെ ചുരുങ്ങിയ നാളാണ് അദ്ദേഹം ജീവിച്ചത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദീന ഹിജ്റയുടെ ആ സന്ദർഭത്തിൽ അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാം മത ആശ്ലേഷണം. അദ്ദേഹം അൻസാരിയാണ്, മദീനക്കാരനാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടി, 13 വർഷക്കാലം റസൂലുള്ള മക്കയിൽ ജീവിച്ച് പിന്നെയാണല്ലോ മദീന ഹിജ്റ. ആ മദീന ഹിജ്റയുടെ വേളയിലാണ് സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു ഇസ്ലാം ആശ്ലേഷിക്കുന്നത്. അങ്ങനെ ഇസ്ലാം ആശ്ലേഷിച്ച അദ്ദേഹം എത്ര വർഷം, വളരെ കുറഞ്ഞ കാലം മാത്രമാണ് ഇസ്ലാമിൽ ജീവിച്ചിട്ടുള്ളത്. 6 വർഷമായിരിക്കും അദ്ദേഹം ഇസ്ലാമിൽ ജീവിച്ചിട്ടുണ്ടാകുക. ആ ഒരു 6 വർഷ ജീവിതം, ഇസ്ലാമിലെ ജീവിതം എത്ര ധന്യമാണ്, എത്ര അനുഗ്രഹീതമാണ്! വളരെ കുറച്ച്, പക്ഷേ വളരെ വലിയതാണ് നേടിയത്. അതുകൊണ്ടാണ് സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ഖന്ദഖ് യുദ്ധത്തെ തുടർന്ന്, ബനു ഖുറൈള ഗോത്രവുമായിട്ടുള്ള യുദ്ധത്തെ തുടർന്ന് അദ്ദേഹം മസ്ജിദ് നബവിയുടെ ഓരത്ത് മരണപ്പെട്ട് അദ്ദേഹത്തിന് ജനാസ എടുക്കുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വരികയാണ് എന്നാണ്, ജനാസ എടുക്കാൻ വേണ്ടിയിട്ട് ഖബർസ്ഥാനിലേക്ക്. അപ്പൊ എന്തിനാ ഓടി വരുന്നത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ ഈ ജനാസയെ അനുഗമിക്കുവാൻ വാനലോകത്തിൽ നിന്ന് മലക്കുകളുടെ വലിയൊരു പടയാണ് ഇറങ്ങുന്നത്. അപ്പൊ ആ പട ഈ ജനാസ വഹിക്കപ്പെടുന്നതിന് മുമ്പ് ആ ജനാസ വഹിക്കാൻ താങ്ങാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിപ്പെടാനുള്ള ആ സാഹസം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കാണാൻ സാധിക്കും. അതേ മെച്ചപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുൻ സാലിഹ് സാലിഹായ ഒരു ദാസൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞാണ് ആ വാർത്ത തന്നെ വിളംബരം ചെയ്യുന്നത്. അങ്ങനെയുള്ള ആസാദ് റളിയല്ലാഹു തആല എത്ര കാലം ജീവിച്ചത്? വളരെ കുറച്ചാ. പക്ഷെ അദ്ദേഹം എങ്ങനെ ജീവിച്ചു? അദ്ദേഹം ഈ ദുനിയാവിൽ ജീവിച്ച കുറഞ്ഞ കാലം എത്ര നല്ല മേനിയിൽ അദ്ദേഹം ജീവിച്ചു. പിൽക്കാലക്കാരിലും നമ്മൾ ഇങ്ങനത്തെ ചരിത്രങ്ങൾ വായിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ന് ഇവിടെ കേട്ടതുപോലെ ഇമാം അന്നവവി യഹ്യ ഇബ്നു ഷറഫ് അന്നവവി റഹ്മത്തുള്ളാഹി അലൈഹി, ഷാഫിഈ മദ്ഹബിൽ ഏറെ ഖ്യാതിയുള്ള പണ്ഡിതനാണ് ഇമാം അന്നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഈ ദുനിയാവിൽ 40 വർഷം ജീവിച്ചു. 40-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്നു. പക്ഷെ 40 വയസ്സ് വരെ ജീവിച്ച ഇമാം അന്നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ നമ്മൾ മഹാത്ഭുതമാണ് വായിക്കുന്നത്. മഹാത്ഭുതം, ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തെ കളിക്കൂട്ടുകാർ കളിക്കാൻ വേണ്ടി വലിക്കുമ്പോൾ പിടിക്കുമ്പോൾ അദ്ദേഹം കരയുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം പാഠശാലകളിൽ, അതേപോലെ തന്നെ പള്ളികളിലെ ദറസുകളിൽ, അതേപോലെ തന്നെ ഖുർആൻ മനഃപ്പാടമാക്കുന്ന ഹലക്കകളിൽ, അതിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ ആഭിമുഖ്യവും. അതിലേക്ക് തെളിക്കപ്പെട്ടാൽ അതിലായിരുന്നു അദ്ദേഹത്തിന്റെ താല്പര്യവും എന്നത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ബാല്യം പിന്നിട്ട് പിന്നീട് തന്റെ യൗവനം കഴിച്ചുകൂട്ടിയ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാം വിജ്ഞാന ജീവിതമായിരുന്നു, വിദ്യ അഭ്യസിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു. 40-ാമത്തെ വയസ്സിൽ ഈ ദുനിയാവിനോട് യാത്രയാവുന്നതിന് മുമ്പ് ഇമാം നവവിയുടെ സംഭാവനകൾ നോക്കൂ. നിങ്ങൾ ഇന്ന് ഇമാം നവവിയുടെ ഒരു രചനയില്ലാത്ത ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടാവില്ല, ഒരു ലൈബ്രറി ഉണ്ടാവില്ല, ഒരു പള്ളി ഉണ്ടാവില്ല. റിയാദു സ്വാലിഹീൻ, കിതാബുൽ അസ്കാർ, അതേപോലെ തന്നെ അൽ മജ്മൂ എന്ന് പറയപ്പെടുന്ന ഷറഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന ഗ്രന്ഥം, ഇമാം ഷിറാസിയുടെ അൽ മുഹദ്ദബ് എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിന് ദശക്കണക്കിന് വാള്യങ്ങളുള്ള ഷറഹാണ് അൽ മജ്മൂ. 30-ൽ പരം വാള്യങ്ങൾ ഇന്ന് കാണാൻ സാധിക്കും അൽ മജ്മൂഇന്. ആ മജ്മൂ ആരുടെ സംഭാവനയാണ്? ഷിറാസിയുടെ അൽ മുഹദ്ദബിന് ഇമാം നവവിയുടെ ഷറഹാണ് കർമ്മശാസ്ത്രത്തിൽ. വളരെ ബൃഹത്തായ ഒരു രചനയാണ് അൽ മജ്മൂ. അത് ഇമാം നവവി നിർവഹിച്ചത് അദ്ദേഹത്തിന് 40 വയസ്സിന് മുമ്പാണ്. ഇങ്ങനെ അദ്ദേഹത്തിന് വേറെയും ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. 40 വയസ്സ് വരെ ജീവിച്ച ഇമാം നവവിയുടെ രചനകൾ പഠന വിധേയമാക്കുമ്പോൾ അത് 400-ഓളം അല്ലെങ്കിൽ 400-ലേറെ എന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വായിക്കുമ്പോൾ എത്ര ധന്യമായിരുന്നു മതപരമായി വൈജ്ഞാനികമായിട്ട് ആ ജീവിതം എന്നതാണ് നമ്മളിവിടെ സഹോദരന്മാരെ മനസ്സിലാക്കുന്നത്, പറഞ്ഞു വരുന്നത്. ആയുസ് അള്ളാഹുവിന്റെ അനുഗ്രഹം, ആയുസ് അള്ളാഹു നീട്ടിയിടുക എന്നുള്ളത് അനുഗ്രഹം. അള്ളാഹു സുബ്ഹാനഹു വതആല ആയുസ്സേകുന്നുവെങ്കിൽ ആ ആയുസിനെ നമ്മൾ നന്മ കൊണ്ടും പുണ്യം കൊണ്ടും നിറച്ച് അതിനെ നമുക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. ദീർഘകാലം ജീവിക്കുക എന്നുള്ളതല്ല പ്രത്യുത, ജീവിക്കുന്ന ആ കാലയളവിനെ നമ്മൾ അള്ളാഹുക്ക് പ്രീതിപ്പെടും വിധം കാഴ്ചവെച്ച് ഈ ദുനിയാവിൽ അവിധം നമ്മുടെ ജീവിതത്തെ നമ്മൾ കഴിച്ചുകൂട്ടി നമ്മൾ അള്ളാഹുവിന് പ്രീതിപ്പെട്ട ദാസന്മാരാവുക എന്നുള്ളതാണ് വേണ്ടത്. ഇവിടെ വിചാരണയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്, നമുക്ക് പരലോക കോടതിയിൽ വിചാരണ ഉണ്ട്. ആ പരലോക കോടതിയിലെ വിചാരണയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ലാ തഖ്ഫ മിൻകും ഖാഫിയ, ഒരാളും അവിടെ എത്താതിരിക്കില്ല, എല്ലാവരും പരലോക കോടതിയിൽ ഹാജരാക്കപ്പെടുന്നവരാണ്. വൈ മിൻകും ഇല്ലാ വാരിദുഹ വക്കുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ, എല്ലാവരും അള്ളാഹുവിങ്കൽ തനിച്ച് എത്തുന്നവരാണ്. പടച്ചോലെടുക്കൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മളെല്ലാവരും വന്നെത്തുന്നവരാണ്. അവിടെ തനിച്ച് എല്ലാവരും അള്ളാഹുവിനാലുള്ള വിചാരണ ഏറ്റുവാങ്ങേണ്ടവരുമാണ്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ബറ വമാ അമിലത് മിൻ സൂഇൻ തവദ്ദലു അന്ന ബൈനഹ വബൈനഹു അമദൻ ബഈദ. അവിടുത്തെ പ്രത്യേകത യോം, ആ ദിവസം തജിദു കുല്ലു നഫ്സിൻ, എല്ലാ മനുഷ്യരും അവിടെ കണ്ടെത്തും. എന്ത് കണ്ടെത്തും? മാ അമിലത് മിൻ ഖൈരിൻ, അവർ ചെയ്തതായ നന്മ. അതേപോലെ അമ്മ അമലത് മിൻ സൂഇൻ, ചെയ്ത തിന്മയും. നന്മ എന്ത് ചെയ്തോ അതവിടെ കണ്ടെത്തും, തിന്മ എന്ത് ചെയ്തോ അതും അവിടെ കണ്ടെത്തും. അമ്മ ഈ അമൽ മിസ്കാല ദറത്തിൻ ഖൈറൻ യറഹു, അമ്മ ഈ അമൽ മിസ്കാല ദറത്തിൻ ഷറൻ യറഹു. നന്മ ചെയ്തോ അത് കണ്ടെത്തും, തിന്മ ചെയ്തോ അതും കണ്ടെത്തും. അങ്ങനെയാണ് പരലോക കോടതി സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നന്മ കണ്ടെത്തുന്നവൻ സന്തോഷിക്കും, തിന്മ കണ്ടെത്തുന്നവനോ അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ് യവദ്ദു ലൗ അന്ന ബൈനഹു വബൈനഹ അമദൻ ബഈദ എന്നാണ്. താൻ ചെയ്ത തിന്മയുടെയും തന്റെയും ഇടയിൽ ഒരു ദീർഘകാലം വഴിദൂരം ഉണ്ടായിരുന്നുവെങ്കിൽ, കാരണം കൺമുമ്പിൽ ഇത് കാണുകയാണല്ലോ, ദൃഷ്ടിക്ക് താഴെ കാണുകയാണ് താൻ ചെയ്ത തിന്മ. അപ്പൊ പറയാ വിചാരിക്കുകയാണ് ഇതൊന്ന് ദൂരെയായിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചു പോകും വിധം കർമ്മങ്ങൾ തന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന പരലോക കോടതിയാണ്. അങ്ങനെയുള്ള വിചാരണയാണ് പരലോകത്ത്. അതുകൊണ്ട് ആത്മവിചാരണയിൽ നമുക്ക് വിചാരണ ആത്മവിചാരണക്ക് മനസാന്നിധ്യം ഉണ്ടാകാനും അതിന്റെ ഗൗരവം മനസ്സിലാക്കാനും പരലോക കോടതിയിലെ വിചാരണ അത് നമ്മൾ മനസ്സ് ആലോചിക്കുകയാണ് വേണ്ടത്. അവിടെ വിചാരണ കർമ്മങ്ങൾക്കാണ്, നല്ലതിനും തിന്മക്കും ഒക്കെ അവിടെ വിചാരണ ഉണ്ട്. പിന്നെ വിചാരണ നടത്തുന്നവൻ വക്കസ്വാബിന ഹാസിബീൻ, അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് വിചാരണ നടത്തുന്നവനായി നാം മതിയെന്ന്. അപ്പൊ അവിടെ അള്ളാഹുവാണ് വിചാരണക്കെടുക്കുന്നത്. അള്ളാഹുവിന്റെ സമക്ഷത്തിൽ വിചാരണ നടത്തപ്പെടുന്നതായ ആ പരലോക കോടതിയിൽ നമ്മൾ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മളെ വിചാരണ നടത്താനുള്ള വസീയത്ത്, അതാണ് നമ്മളിവിടെ ഇന്ന് കേൾക്കുകയുണ്ടായത്. വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ഈ ഒരു വിഷയം. ഒരു വർഷത്തെ യാത്രയാക്കുന്നു, ഒരു വർഷത്തെ നമ്മൾ സ്വീകരിക്കുന്നു. ആ സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ സന്ദർഭത്തിൽ ഭാവിയെക്കുറിച്ചുള്ള നല്ല ചില ആലോചനകൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇന്നലകളെക്കുറിച്ചുള്ള ഒരു നല്ല വിചാരണയും നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾ ഉണർത്തപ്പെട്ടത്. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെയെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലിയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ എത്തിപ്പെട്ട കബറിടങ്ങൾ അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളും നമ്മുടെ കബറുകളിലേക്ക് ഉൾവലിയുമ്പോൾ നമ്മുടെ കബറിടങ്ങൾ അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാർശ്വങ്ങളിൽ അള്ളാഹു കബറിടങ്ങൾക്ക് വിശാലത നൽകുമാറാവട്ടെ. ആ കബറിടങ്ങളിൽ നിന്ന് നബിമാരുടെ കൂട്ടത്തിലേക്ക് അന്ത്യനാളിൽ ഉയർത്തി നിൽക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല അദാബും ഹിസാബും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല നരകത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. സ്വർഗം നൽകി അള്ളാഹു നമ്മളെ എല്ലാം ആദരിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഇഹത്തിലും പരത്തിലും നമുക്ക് ഏവർക്കും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമയേറ്റ് നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു ആദരിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത്. അള്ളാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വാദില ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഇക അഅദാഇൽ മില്ലത്തി വദ്ദീൻ. اللهم احفظ لهذه البلاد امنها ورخاءها. اللهم احفظ لها استقرارها. اللهم احفظ لها قيادتها وعقيدتها. انك ولي ذلك والقادر عليه. يا حي يا قيوم يا ذا الجلال والاكرام. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمة الله.